നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
വന്ദേ ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഓസ്ട്രേലിയയിലേക്ക് 7 വിമാനങ്ങൾ അനുവദിച്ചത്. അതിൽ പോകാൻ കഴിയാത്തവർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നും എന്തു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാരെ ആദ്യ വിമാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത് എന്നുമെല്ലാം പലർക്കും സംശയങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ഓസ്ട്രേലിയയിലെ ഡെപ്യൂട്ടി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ PS കാർത്തികേയനുമായി SBS പഞ്ചാബി പരിപാടി സംസാരിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് കൂടുതൽ പേർ മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതിനാൽ വന്ദേ ഭാരത് മിഷന്റെ അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
It's an extraordinary situation we are in, and we do have a huge number of Indian nationals here in Australia. As per our estimate, it's like about 2.7 lakh Indians, Indian passport holders in Australia, including of course the 100,000 Indian students. But considering circumstances and the situation both here as well as back home in India, as you acknowledge, the borders have to be closed because of the larger health, factor. But after that, when the government have decided, government of India decided to, organize this the largest such exercise in the world, Vande Bharat mission to help the return of the stranded Indians across the globe. Australia was also a key geography that was, taken in as part of this exercise. And 7 flights in the first phase, starting from the 21st to 28th of May, is being organized. Whereas, of course, the demand is quite large, and we do hope that that will be more flights coming in subsequent phases with which we can help facilitate the return of more Indian nationals stranded here. But right now we do not have any details with us about further flights to Australia at this stage. As soon as it comes, we will be putting it up on our High Commission as we did for the first phase website.
Register ചെയ്ത പലർക്കും ആദ്യ വിമാനങ്ങളിൽ അവസരം ലഭിക്കാത്തതോടെ ഏതു മാനദണ്ഡങ്ങളാണ് യാത്രക്കാരെ തിരഞ്ഞെടുക്കാൻ അടിസ്ഥാനമാക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യാപകമായി ചോദ്യമുയർന്നിരുന്നു. ഇക്കാര്യവും അദ്ദേഹം വിശദീകരിച്ചു.
Of course, people who went back included people who had some kind of medical emergencies, family emergencies back home in India, and people who were essentially visiting Australia as a casual leisure tourist, who were stranded in Kottanavar, and people with medical conditions, and people who are left essentially without any support here. There were 8 or all the kind of parameters that were used, somebody with a serious medical condition, that is one, and somebody who had acute family emergency back home, some kind of a death or bereavement or critical condition of close immediate relatives, and then elders, and then pregnant women, and stranded tourists and visitors, and people who are laid off from the job, and people whose visas were expiring soon, and of course the students who were whose institutions were shut down due to this COVID-19. These were the major kind of categories parameters we were using.
High commission ninnu arayip kittiyittu polum tirichu pogan ticket lebhichilla ennu palarum paradipettirunnu. ഇതേക്കുറിച്ചും ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ പ്രതികരിച്ചു.
For those people whom you mentioned that they have said that they have been shortlisted but have not been contacted, see, we have also been getting quite a few feedback from R&D also whenever they are being called. Also some of them are not able to respond immediately, some of them for obvious reasons, genuine reasons, perhaps they are not able to take the call because we are doing it with such a short window of time frame. In fact, we have mentioned in our advice to the people who have been shortlisted that they have to respond immediately whenever there is this information, and if they don't do, they run the risk of losing that seat to the next person.
Air India vimanangalil tirichu pogan kaliyathavar undengil avarude prashnangal pariharikkanum high commission nadapadi edukkumennu adheham paranju.
We are fully committed to taking care of the interests of the Indian nationals here, and we are fully committed to ensuring their welfare. And we are hopeful of, maybe more flights in the not-so-distant future, where we can accommodate those who have been left out in the first phase. But given the capacity and given the demand, obviously it's not be possible to transport or repatriate every Indian national who is here. Still we would have to go by certain criteria and limit it to a compelling need case only, because you are just looking at only one part of the exercise, which is essentially logistic. But you also have to look at the situation in India, where there is a lot more arrangement that needs to be put in place. And essentially, you also have to keep in mind that this decision to close the border was taken because of the pandemic and the health risk involved. So we cannot have a situation where repatriation flights can continue endlessly, taking back everybody who is, interested to go back, because that situation, domestic situation, also would have to be factored in. We are, of course, hopeful that there will be more flights in the subsequent phase. But we would not be in a position to, commit on any numbers or any time frame for this.
SBS പഞ്ചാബി പരിപാടിയുടെ അവനീത് അറോറയുമായാണ് കാൻബറയിലെ ഡെപ്യൂട്ടി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പി എസ് കാർത്തികേയൻ ഇതുവരെ സംസാരിച്ചത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അക്കാര്യവും SBS മലയാളം എത്രയും വേഗം ഓസ്ട്രേലിയൻ മലയാളികളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.